الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. فيقول شيخ الإسلام محمد ابن عبد الوهاب رحمه الله في كتابه التوحيد باب الخوف من الشرك. باب الخوف من الشرك ശിർക്കിനെ കുറിച്ചുള്ള ഭയം എന്ന ബാബാണ് നമ്മൾ വായിച്ചു വരുന്നത് കിതാബു തൗഹീദിൽ നിന്ന്. അതിൽ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു, ഫീഹി മസായിൽ, അതിൽ ഉള്ള മസാലകൾ. അൽ ഊല, ഒന്നാമത്തേത് അൽ ഖൗഫു മിന ശിർക്ക്, ശിർക്കിനെ കുറിച്ചുള്ള ഭയം. ശിർക്കിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം, വലിയ ശിർക്കിനെ കുറിച്ചും ചെറിയ ശിർക്കിനെ കുറിച്ചും. രണ്ട്, അസാനിയ അൻ റിയാ മിന ശിർക്ക്, റിയാ ശിർക്കിൽപ്പെട്ടതാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് ശിർക്കിൽപ്പെട്ടതാണ്. അസാലിസ അന്നഹു മിന ശിർക്കിൽ അസ്ഗർ, മൂന്നാമത്തേത് റിയാ ശിർക്കുൽ അസ്ഗറിൽപ്പെട്ടതാണ്, അഥവാ ചെറിയ ശിർക്കാണിത്. ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന മറ്റുള്ള എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്ന അശ്ർക്കുൽ അക്ബർ അല്ല, മറിച്ച് അശ്ർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാണിത്. അറാബിയ, നാലാമത്തേത് അന്നഹു അഖ്വഫു മാ യുഖാഫു മിൻഹു അലാ സാലിഹീൻ. അന്നഹു, അത് അഥവാ അരിയ അശ്ർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. അഖ്വഫ്, അത് ഏറ്റവും ഭയപ്പെടേണ്ടതാണ്. മയുഹാഫു മിൻഹു അലാ സാലിഹീൻ, ഒരു സാലിഹായ അല്ലെങ്കിൽ സാലിഹികളായ ആളുകൾക്ക് വരാൻ പോകും, വന്നേക്കുമോ എന്ന് ഭയപ്പെടേണ്ട വിഷയങ്ങളിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് എന്താണ്? ചെറിയ ശിർക്കാണ്. അപ്പൊ സാലിഹികളായ ആളുകൾ, അവർക്കാണ് ഇത് വരിക. കാരണം ശിർക്ക് വരുന്നത് സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്, മോശം പ്രവർത്തനങ്ങളിൽ ഇതിയായി വരികയില്ല. കാരണം നന്മകളാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അത് മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്നതിനാണ് ശിർക്കുൽ അസ്ഗർ, റിയ എന്ന് പറയുക. അത് എന്തായാലും നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഇത് ചെയ്യുന്ന ആളുകൾ സാലിഹികളായിരിക്കും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക സാലിഹികളായിരിക്കും. അതുകൊണ്ട് സാലിഹികളിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് അതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും ശിർക്കുൽ അസ്ഗർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടാണ് ഈ പറയുന്നത്. ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യമേറിയ കൽബിന്റെ ഉടമകൾ, ഏറ്റവും ആഴമേറിയ വിജ്ഞാനത്തിന്റെ ആളുകൾ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പോലെ, മൻ കാന മുസ്തന്നൻ ഫലിയസ്തന്ന ബിമൻ ഖദ് മാത്. മൻ കാന മുസ്തന്നൻ, ആരെങ്കിലും പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫലിയസ്തന്ന ബിമൻ ഖദ് മാത്, ഈ മരണപ്പെട്ടുപോയ സഹാബത്തിന് നിങ്ങൾ പിൻപറ്റിക്കൊള്ളൂ. ആ മരണപ്പെട്ടുപോയ എന്ന വാക്ക് അടിവരേണ്ട വാക്കാണ്. കാരണം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരിക്കലും ഫിത്നയിൽ നിന്ന് മോചിതരല്ല, അവരുടെ ആയുസ് തീർന്നിട്ടില്ല, ഇനിയും ഫിത്നകളിൽ പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ സുൽഹിൽ, നന്മയിൽ, ഇൽമിൽ, അതുപോലെ സത്യസന്ധതയിലൊക്കെ അറിയപ്പെട്ട ആളുകൾ, മരണപ്പെട്ടുപോയ ആളുകൾ, അവരെ ഇനി പഠിക്കാനില്ല. ഇനിയൊരു വലാലത്തിലേക്ക് അവർ ജനങ്ങളെ കൊണ്ടുപോകുമെന്ന് ഭയപ്പെടാനില്ല. അവരവരുടെ അമലുമായി അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. എന്നിട്ട് സഹാബത്തിന്റെ ചില വിശേഷണങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹും അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിൽ ഏറ്റവും പുണ്യമേറിയ കൽബിന്റെ ഉടമകൾ അവരാണ്. വഅമഖുഹ ഇൽമ, ഏറ്റവും ആഴമുള്ള വിജ്ഞാനത്തിന്റെ ആളുകൾ. അഖല്ലുഹ തകല്ലുഫ, തീരെ ജാടയില്ലാത്ത, നാട്യങ്ങളില്ലാത്ത ആളുകൾ, അഭിനയിക്കാത്ത ആളുകളാണ് അവർ. അതുപോലെ തന്നെ തക്കല്ലുഫിന്റെ മറ്റൊരർത്ഥമാണ് അറിയാത്തത് സംസാരിക്കുക, അതൊരു തരം നാട്യമാണ്. അറിയണ്ടെന്ന് ആളുകളെ തോന്നിപ്പിക്കുന്ന വണ്ണം സംസാരിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അള്ളാഹു പറയാൻ പറഞ്ഞു, നീ അവരോട് പറയുക, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ. ഞാൻ മുതകല്ലിഫീങ്ങളിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞാൽ, അറിയാത്തതെന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളോട് പറയുക, നാട്യം നടിക്കുക, ഇതിന്റെ ആളല്ല ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറയാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് തീരെ ഇല്ലാത്ത ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ അള്ളാഹു തിരഞ്ഞെടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താകാൻ. ഇന്ന അല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ് ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. അപ്പോൾ അല്ലാഹു ഏറ്റവും നല്ല കൽബിന്റെ ഉടമയായി കണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അല്ലാഹു മുഹമ്മദ് നബിയെ നബിയായി തിരഞ്ഞെടുത്തു, അവന്റെ റിസാലത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ثم نظر في قلوب العباد എന്നിട്ട് അല്ലാഹു അടിമകളുടെ കൽബുകളിലേക്ക് നോക്കി. ഫവജദ ഖുലൂബ അസ്ഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്. പിന്നീട് അള്ളാഹു അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഏറ്റവും നല്ല കൽബിന്റെ ഉടമകളായി കണ്ടത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൽബുകളെയാണ് അവരാണ് കണ്ടത്. അപ്പോൾ നബിയുടെ ബുസറ ആകാൻ, നബിയുടെ ബുസറ, നബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, നബിയുടെ സുഹബത്ത്, നബിയുടെ കൂട്ടുകാരായി, നബിയുടെ കൂട്ടിനു വേണ്ടി ഇവരെ അള്ളാഹു തെരഞ്ഞെടുത്തു. അവർക്കാണ് അള്ളാഹു ആ ഭാഗ്യം നൽകിയത്. അങ്ങനെയുള്ള സാലിഹുകളായ, സാലിഹുകളുടെ നേതാക്കന്മാരായ സഹാബത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഖ്വഫുമാ അഖാഫു അലൈക്കും അശ്ർക്കുൽ അസ്ഗർ, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ചെറിയ ശിർക്കാണ്. അത് ഉമ്മത്തിനും ഔല വ ഔല, അവർക്ക് അവരുടെ കാര്യത്തിൽ ഇത് ഭയപ്പെടാമെങ്കിൽ നമ്മുടെ കാര്യത്തിൽ അത് ഭയപ്പെടാൻ ഏറ്റവും യോജിച്ചതാണ്. അതുകൊണ്ട് ആണ് ഷേഖ് ഇത് പറയുന്നത്, അന്നഹു അഖ്വഫു മാ യുഖാഫു മിൻഹു അലാ സാലിഹീൻ, സാലിഹുകളുടെ കാര്യത്തിൽ എന്തൊക്കെയാണോ ഭയപ്പെടേണ്ടത് അതിൽ ഏറ്റവും ഭയപ്പെടേണ്ടതാണ് അശ്ർക്കുൽ അസ്ഗർ. അൽഖാമിസ, അഞ്ചാമത്തേത്, ഖുർബുൽ ജന്നതി വന്നാർ, സ്വർഗവും നരകവും അതിന്റെ ഖുർബ്, ഖുർബ് എന്ന് പറഞ്ഞാൽ അത് അടുത്താണെന്നത്, സ്വർഗവും നരകവും അടുത്താണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അയാളെ നരകത്തിലേക്ക് ചാടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ ലാ യുൽഖി ലഹ ബാല യസില്ലു ബിഹ ഫിൻ നാരി അബ്അദ മിമ്മ ബൈനൽ മശ്രിഖ്. ഒരാൾ ഒരു വാക്ക് പറയും, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വാക്കായിരുന്നു, പക്ഷെ അവൻ അതിനൊരു കാര്യം കൊടുത്തിരുന്നില്ല, അവനത് കാര്യമായി കണ്ടിരുന്നു. ആ വാക്ക് അവനെയും കൊണ്ട് ചക്രവാളങ്ങളെക്കാളും ആഴമുള്ള അഗാധമായ നരകത്തിൽ ആ വാക്ക് അവനെ കൊണ്ട് ചാടും. അതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു അതിന്റെ എതിർവശം. ഒരാളൊരു നല്ല വാക്ക് പറയും, എങ്ങനത്തെ വാക്കാണത്? മിൻദ്വാനില്ല, അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു വാക്കാണത്. അവനത് കാര്യമായി കണ്ടിരുന്നില്ല, പക്ഷെ ആ വാക്കവനെ സ്വർഗത്തിലെത്തിക്കും. ഇങ്ങനെയാണ് ഖുർബുൽ ജന്നത്തി വന്നർ, ഇത് പരസ്പരം അടുത്താണെന്ന് പറയുന്നത്. അതുകൊണ്ട് അടുത്താണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഖുർആനിൽ എത്ര എത്ര സ്ഥലത്താണ് അള്ളാഹു രണ്ടും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. എവിടെയൊക്കെ നരകം പറഞ്ഞ അവിടെയൊക്കെ സ്വർഗം പറയും തിരിച്ചും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. നോക്ക്, മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല ജന്ന വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല നാർ. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ മരണപ്പെട്ടു പോയവൻ സ്വർഗത്തിൽ, അള്ളാഹുവിൽ പങ്കുചേർത്ത് മരണപ്പെട്ടു പോയവൻ നരകത്തിൽ. ഖുർബുൽ ജന്നത്തി വന്നാർ, നരകവും സ്വർഗവും അടുത്താണെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുപാട് തെളിവുകൾ അതിന് വേറെയുണ്ട്, ഒരുപാട് തെളിവുകൾ അതിന് വേറെയുണ്ട്. സ്വർഗക്കാർ അവർ നരകക്കാരെ നോക്കുമെന്ന് ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. സൂറത്തു സാഫാത്തിൽ അള്ളാഹു സ്വർഗക്കാരിൽ ചിലരുടെ കാര്യം പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞു, കാല എനിക്കൊരു കരീൻ ഉണ്ടായിരുന്നു, കൂട്ടുകാരനുണ്ടായിരുന്നു ദുനിയാവിൽ, അവൻ എന്നോട് ചോദിക്കുമായിരുന്നു, യഖൂലു ഇന്ന കലമിനൽ മുസദ്ദിഖീൻ, പരലോകമുണ്ടെന്ന് സത്യപ്പെടുത്തുന്നവനാണോ നീ എന്ന് ചോദിക്കുന്നവനായിരുന്നു, എന്നെ പരിഹസിക്കുന്നവനായിരുന്നു. അപ്പോൾ സ്വർഗവാസികൾ പരസ്പരം പറയും, അൽ അൻതു മുത്തലിഊൻ, നിങ്ങൾക്ക് നോക്കിക്കൂടെ, നമുക്ക് പോയി നോക്കാമെന്ന്. അങ്ങനെ സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലേക്ക് നോക്കി, അപ്പോൾ ഇവനെ നരകത്തിൽ കണ്ടു. അപ്പൊ ഇയാൾ പറയാണ്, തല്ലാഹി ഇൻകിത്തല തുർദീൻ, നീ എന്നെ വഴിതെറ്റിച്ചാണ്, വലൗല നിഅമതു റബ്ബി ലകുന്തു മിനൽ മുഹ്ദരീൻ, റബ്ബിന്റെ നിഅമത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ കൂടെ പെട്ടുപോകുമായിരുന്നു. ഇങ്ങനെ നോക്കുന്നത് പോലെ നരകക്കാർ സ്വർഗക്കാരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് അള്ളാഹു തന്ന വെള്ളം അതൊന്ന് ഞങ്ങൾക്ക് ഒഴിച്ചു തരും, എന്തെങ്കിലും തരും എന്ന് പറയുമ്പോ സ്വർഗവാസികൾ ഇല്ല അള്ളാഹു ഇത് നരകവാസികൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ രണ്ടിനെയും കുർബ് അതിന്റെ അടുപ്പം സൂചിപ്പിക്കുന്ന ചില ഖുർആനിലും ഹദീസിലും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ രൂപം? അല്ലാഹു തആല ആലം, അള്ളാഹുവിനാണ് അറിയുക. അള്ളാഹു സുബ്ഹാനഹു തആലക്കാണ് അറിയുക. സ്വർഗത്തിൽ ഒരിക്കലും നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാഴ്ച ഉണ്ടാവുകയില്ല, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നും കേൾക്കേണ്ടി വരികയില്ല, മനസ്സിന് വേവലാതി ഉണ്ടാക്കുന്നതൊന്നും അവിടെ ഉണ്ടാവുകയില്ല. ലഗ്വും ഫീഹ വല തഅസീം, അവിടെ മോശമായ ഒരു വാക്കില്ല, തഅസീമില്ല, പാപമില്ല, ഒരാളോട് നമുക്ക് പക ഉണ്ടാവുകയില്ല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ, അള്ളാഹു പറഞ്ഞ അവരുടെ കൽബുകളിലുള്ള ഗിൽ, ചില ആളുകളോടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന നീരസം, അതൊക്കെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അള്ളാഹു അതൊക്കെ എടുത്തു മാറ്റും. വളരെ പവിത്രമായ കളങ്കമില്ലാത്ത ഹൃദയവുമായിട്ടാണ് എല്ലാവരും സ്വർഗത്തിലേക്ക് പോവുക. എല്ലാ മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നും ശുദ്ധീകരിക്കും. എത്രത്തോളം? ശാരീരികമായ ന്യൂനതകൾ പോലും അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രായമേറിയ സ്ത്രീയോട് തമാശയായി പറഞ്ഞത്, എന്ത്, വയസ്സന്മാര് സ്വർഗത്തിൽ പോകില്ലാന്ന്. അവർക്കത് കേട്ട് വിഷമം തോന്നി. റസൂലുള്ള തമാശ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് തമാശ പറയേണ്ടത്. കളവ് പറയാതെ, കളവ് പറയരുത്. കളവ് കൂട്ടി തമാശ പറയുന്നവന് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ, കളവ് കളവായ തമാശകൾ പറയുന്നവന് വൈലുല്ലഹു, അവന് നാശമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് കളവല്ല, വയസ്സന്മാർ സ്വർഗത്തിൽ പോകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു. അവർക്ക് പ്രയാസമുണ്ടായി. റസൂലുള്ള പറഞ്ഞു, എന്താണ് കാരണം? അവരുടെ യൗവനത്തിലേക്ക് അള്ളാഹു ആക്കിയിട്ട് ഏറ്റവും നല്ല പ്രായത്തിൽ ആണ് അള്ളാഹു സ്വർഗത്തിലാക്കുക. 33 വയസ്സായിരിക്കുമെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് അവിടെയുള്ള ആളുകൾക്ക്. അതിന്റെ പിന്നെയുള്ള ഹിക്മത്ത് എന്താണ്? അള്ളാഹു ആലം. ഖുർബുൽ ജന്നത്തി വന്നാർ, സ്വർഗവും നരകവും അടുത്താണ് എന്നത്. അസ്സാദിസ, ആറാമത്തേത്, അൽ ജംഉ ബൈന ഖുർബിഹിമ ഫീ ഹദീസിൻ വാഹിദ്. الجمع بين قربهما في حديث واحد. الجمع ഒരുമിച്ച് ചേർക്കുക എന്നത്. بين قربهما, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അടുപ്പം. في حديث واحد, ഒറ്റ ഹദീസിൽ. ഏതാണത്? من لقي الله لا يشرك به شيئا دخل الجنه ومن لقيه يشرك به شيئا دخل النار. الله البنج ചേർക്കാത്തവൻ സ്വർഗത്തിൽ, അല്ലാഹു البنج ചേർത്തവൻ നരകത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒരുമിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകളുണ്ട്, അങ്ങനെ നിരവധി ഹദീസുകൾ അങ്ങനെ കാണാം. ഇത്ര ഹദീസുകൾ പല വിഷയങ്ങളിലായിട്ട്, ഇപ്പൊ ഷിർക്കിന്റെ കാര്യമാണ്. അതുപോലെ നോക്കൂ, നിങ്ങൾ സത്യസന്ധത, കളവ്, ഇതിനെ കുറിച്ച് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിസ്സിദ്ഖ്, عليكم بالصدق فان الصدق يهدي الى البر وان البر يهدي الى الجنه وما يزال الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا واياكم والكذب فان الكذب يهدي الى الفجور وان الفجور يهدي الى النار وان وما يزال الرجل يكذب ويتحرى الكذب حتى يكتب عند الله كذابا. നിങ്ങൾ സത്യം മുറുകെ പിടിക്കണം, കാരണം സത്യം ബിർറിലേക്ക് നയിക്കും, അഥവാ നന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. വൈ നൽ ബിർറ യഹദീൽ അൽജന്ന, നന്മയാകട്ടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഒരാൾ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, മയസാൽ ഉറജുലു യസ്ദുഖ് വയതഹറ സിദ്ഖ് ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, സത്യം തന്നെ അയാൾ പറയും, കളവൊന്നും പറയാതെ ശ്രദ്ധിച്ച അയാള് ജീവിക്കും. അങ്ങനെ അയാളെ അള്ളാഹു അവന്റെ അരികിൽ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തും. സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തിയാൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്, കാരണം അല്ലാഹു നബിമാരുടെ കൂടെയാണ് സിദ്ദീഖുകൾ എടുത്തു പറഞ്ഞത്. ഉമയു തഅല്ലാഹ വ റസൂല ഫഉലൈക മഅ അല്ലദീന അനഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ശുഹദാക്കൾക്കും സാലിഹുകൾക്കും മുമ്പ് നബിമാരുടെ കൂടെ ആരെ പറഞ്ഞത്? സിദ്ദീഖുകളെ. എന്നിട്ട് റസൂലുള്ള പറയുകയാണ് അതേ ഹദീസിൽ, വയ്യാക്കും വൽ കദീബ്, നിങ്ങൾ കളവ് സൂക്ഷിക്കണം, കളവ് പറയത്ത്. ഫൈനൽ കെതിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വൈനൽ ഫുജൂർ യഹ്ദി ഇലൽ നാർ, തിന്മ നരകത്തിലേക്ക് കൊണ്ടുപോകും. നോക്കൂ നിങ്ങൾ ഒരേ ഹദീസിൽ, ഇത് സത്യസന്ധതയുടെയും കളവിന്റെയും കാര്യമാണ്, ഇതിവിടെ ഷിർക്കിന്റെയും തൗഹീദിന്റെയും കാര്യമാണ്. ഒരാൾക്ക് അളവ് പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിങ്കിലും അവനെ കള്ളനാണെന്ന്, കദ്ദാബ് പെരുങ്കള്ളനാണെന്ന് രേഖപ്പെടുത്തും. ഇങ്ങനെ പല ഹദീസുകൾ, ഇപ്പൊ ഒരു വിഷയമാണ്, പല വിഷയങ്ങളിൽ അങ്ങനെ ജന്നത്തും നാറും വന്നിട്ടുണ്ട്. അസ്സാബിഅ, ഏഴാമത്തേത്, അന്നഹു മൻ ലഖിയഹു യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല അന്നാറ വലൗ കാന മിൻ അഅബദിന്നാസ്. അതായത് മൻ ലഖിയഹു, ആരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടിയത്, യുശ്രിക്കു ബിഹി ശൈഅൻ, അവനിൽ എന്തിനെങ്കിലും ആരെങ്കിലും പങ്കു ചേർത്തിട്ട് എങ്കിൽ, ദഖല അന്നാർ, അവൻ സ്വർഗത്തിലാണ്. വലൗ കാന, അവൻ ആയിരുന്നാലും ശരി, അവൻ നരകത്തിലാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ട് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അഥവാ മരിച്ചു പോയാൽ അവൻ നരകത്തിലാണ്. വലൗ കാന മിൻ അഅബദിന്നാസ്, അവൻ അങ്ങേയറ്റം ആബിദായിരുന്നാലും, ആബിദ് എന്ന് പറഞ്ഞാൽ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, അവൻ അവനിൽ ശിർക്ക് സംഭവിച്ചാൽ മുഴുവൻ പൊളിഞ്ഞു പോയി. അവൻ ഒരുപാട് നിസ്കരിക്കുന്ന ആളായിരിക്കും, നോമ്പെടുക്കുന്ന ആളായിരിക്കും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ഒന്നും അവന് പ്രയോജനപ്പെടുകയില്ല. فقدمنا الى ما عملوا من عمل فجعلناه هباء منثورا. അവരുടെ അമലിന്റെ അടുത്തേക്ക് നാം ചെല്ലും, അതെല്ലാം പൊടിച്ച് പാറ്റിയതുപോലെ അങ്ങനെ ഇല്ലാതെയായിപ്പു. ഒരു പാറയുടെ മുകളിൽ കുറച്ച് വെണ്ണീര് വീണതുപോലെ, ഒരു കാറ്റടിച്ചപ്പോ ഒന്നുമില്ല, മൊട്ടപ്പാറ മാത്രം. അതുപോലെ തന്നെ ദൂരെ നിന്ന് കാണുന്ന മരുഭൂമിയിലുള്ള ആളുകൾ കാണും, എന്താണ്, എന്തോ ഒരു പച്ചപ്പ് ദൂരമുള്ളത് പോലെ കാണും. അവിടെ എത്തിയാലോ അതുണ്ടാവുകയില്ല. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു മുശ്രിക്കുകളുടെ കാഫറുകളുടെ അമലുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പൊടി പോലെ, ധൂളി പോലെ പാറ്റിക്കളയും. അതുപോലെ പാറയുടെ മുകളിൽ കുറച്ച് ഒരു മണ്ണുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെണ്ണീറുണ്ടെങ്കിൽ അത് പാറി കാറ്റടിച്ചാൽ പാറുന്നത് പോലെ, അതുപോലെ തന്നെ മരുഭൂമിയിലെ ദൂരെ കാണുന്ന മരീചിക എന്നറിയപ്പെടുന്ന പച്ചപ്പ്, ദൂരെ നോക്കുമ്പോൾ അവിടെ വെള്ളവും ഒക്കെ ഉള്ളത് പോലെ കാണാം, അവിടെ എത്തിയാലോ ഒന്നുണ്ടാവുകയില്ല. ഇങ്ങനെയാണ് കാഫിറുകളുടെ മുശ്രിക്കുകളുടെ അമലുകൾ, ഒന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല. അവർ വിചാരിക്കുന്നത് ഖൈറാണെന്ന്. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. عملുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയവരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അവരെന്താണ് ചെയ്യുന്നത്? ഒരുപാട് പ്രവർത്തിക്കുന്നു, പക്ഷേ الذين ضل سعيهم, അവരുടെ അധ്വാനം പാഴായിട്ടുണ്ട്, പക്ഷേ അവർ വിചാരിക്കുന്നു അവരുടെ അവർ നന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തു മാത്രം വലിയ ദൗർഭാഗ്യമാണ്. ഖൈറിൽ ഷെറിലാണ്, പക്ഷെ ഖൈറിലാണെന്ന് തെറ്റിദ്ധരിക്കുക, അതാണ് ഏറ്റവും വലിയ അപകടം. ഒരാൾ ഷെറിലാണ് എന്ന് അയാൾക്ക് തിരിച്ചറിവുണ്ടായാൽ അയാൾ നന്നാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്, അതാണ് മഅസിയത്തിനെയും ബിദഅത്തിനെയും വേർതിരിക്കുന്നത്. മഅസിയത്തുകളെക്കാളും ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാളും മദ്യപിക്കുന്നതിനേക്കാളും ഷെയ്ത്താന് ഇഷ്ടം അയാൾ ബിദഅത്തുകൾ ചെയ്യുമ്പോഴാണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പുണ്യകർമ്മങ്ങളായിരിക്കും ചിലപ്പോൾ, കുറെ ആളുകളുടെ കണ്ണിൽ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ പഠിപ്പിക്കാത്തതായിരിക്കും. ശൈത്താൻ അതാണ് ഏറ്റവും ഇഷ്ടം. കാരണം ലിഅന്നൽ ബിദഅത യുതാബു മിൻഹാ, ലിഅന്നൽ ബിദഅത ലാ യുതാബു മിൻഹാ, ബിദഅത്തിൽ നിന്ന് ജനങ്ങൾ തൗബ ചെയ്യുകയില്ല. തെറ്റാണെന്ന് പറഞ്ഞാലേ തൗബ ചെയ്യുള്ളൂ. ബിദഅത്ത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. മഅസിയത്ത് ചെയ്യുന്നവനും അറിയാം ഇത് തെറ്റ് തന്നെയാണ്, അവൻ തൗബ ചെയ്യാം. ഇങ്ങനെ പല അപകടങ്ങളുണ്ട് ബിദഅത്തിൽ. അതുപോലെ തന്നെയാണ് ഷിർക്കിന്റെ കാര്യം, അതിനേക്കാളും അപകടം. ഷിർക്കാണ് ഏറ്റവും അപകടം. ചെയ്യുന്ന ആളുകൾ എത്ര വലിയ ബാക്കി ഇബാദത്തുകൾ ചെയ്തിട്ടും കാര്യമില്ല, മുഴുവൻ പൊളിഞ്ഞു പോകും. അങ്ങനെ പൊളിയോ എന്ന് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ നസ്രാനികളെ നോക്കിക്കൊള്ളട്ടെ. അമലുകൾ പൊളിഞ്ഞു പോകുമോ, അത്ര കഷ്ടപ്പെട്ട് ചെയ്ത അമലൊക്കെ അല്ല സ്വീകരിക്കാതെ പോകുമോ എന്നാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നസ്രാനികളെ നോക്കട്ടെ. ഏറ്റവും വലിയ ഇബാദത്തിന്റെ ആളുകൾ ആരാണ്? നസ്രാനികളാണ്. എത്രത്തോളം വറഹ്ബാനിയതനി ബിതദഉഹാ, അവർ പുതുതായി കണ്ടുപിടിച്ച റഹ്ബാനിയ, അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടില്ല, അള്ളാഹു അതിനെ താഴെ തന്നെ പറഞ്ഞു, അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടില്ല. ഇതാണ് റഹ്ബാനിയ. സുബ്ഹാനല്ലാഹ്, ഒരാളയാളുടെ അയാളുടെ വൈവാഹിക ബന്ധം വേണ്ടെന്ന് വെക്കാനുള്ളത്. അള്ളാഹു നബിമാരെ കുറിച്ച് വരെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അജഅൽന ലഹും അസ്വാജം വദുറിയ, അവർക്ക് നാം അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ആർക്ക്? അള്ളാഹുവിന്റെ നബിമാർക്ക്. അള്ളാഹുവിന് ഏറ്റവും നബിമാരെ കൂടുതൽ നബിമാരെക്കാളും അധികം ഇബാദത്ത് ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കോ? നബിമാരെക്കാളും വലിയ സാലിഹികളാകാൻ ആർക്കെങ്കിലും സാധിക്കോ? ഒരിക്കലുമില്ല. അവരാണ് ഏറ്റവും വലിയ സാലിഹികൾ. നുബുവത്തിനേക്കാളും വലിയ പദവി വേറെ ഒന്നുമില്ല, ദുനിയാവിലുള്ള ആഖിറത്തിലുമില്ല. നുബുവത്തിനേക്കാളും വലുതൊന്നുമില്ല. ആ നബിമാർക്ക് ഭാര്യമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. എന്നാൽ നസറാനികൾ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു സംശയമില്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? അവർ വിവാഹം വേണ്ടെന്ന് വെച്ചത്. അതിനേക്കാളും വലിയ ത്യാഗം വേറെ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ സ്ത്രീകളും അങ്ങനെ തന്നെ. അള്ളാഹിന്റെ അടുത്ത് പ്രയോജനപ്പെടുവോ? ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അവരിൽ നിന്ന് നമ്മൾ അള്ളാഹിനോട് രക്ഷ തേടുക. ഖൈറിൽ മഖ്ലൂബി അലൈഹിം അറബ്ബാലീ, ആ വഴിതെറ്റിപ്പോയ അവരുടെ മാർഗത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാക്കണേ. എന്താണ് കാരണം? അവരെ വഴിതെറ്റിയവർന്ന് വിളിക്കാൻ കാരണം എന്താണ്? അമലേ ഉള്ളൂ, ഇൽമില്ല. ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ല അമൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം. അതനുസരിച്ച് ചെയ്താലേ എന്താ ഉള്ളൂ, ശരിയാവുകയുള്ളൂ. എത്ര ചെയ്തു? യഹൂദികളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഇൽമുണ്ട്, അമലില്ല. ഇൽമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാം. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ നബിയാണെന്ന് അറിയാം. പക്ഷെ ഹസദ് കൊണ്ട്, അസൂയ കൊണ്ട് ബനു ഇസ്രായേലരിലായില്ല. അവർ വളരെ നിന്ദരായി കണ്ട അറബികളുടെ കൂട്ടത്തിലായിപ്പോയി നബി വന്നത്. അവരുദ്ദേശിച്ചവർക്കല്ല അള്ളാഹു കൊടുത്തത്, അള്ളാഹു അവനുദ്ദേശിച്ചവർക്കാണ് അവന്റെ ഫദ്ല് കൊടുത്തത്. അതുകൊണ്ട് അവർ വേണ്ടെന്ന് വെച്ചു, ഇൽമുണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചു. ഇതിൽ നിന്നാണ് എല്ലാ ഫാത്തിഹയിലും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നത്. ഗളബിന് വിധേയരായ യഹൂദികളിൽ നിന്ന്, ലാനത്തിന് വിധേയരായ വഴിപിഴച്ച നസ്രാനികളിൽ നിന്ന്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഇൽമുന്നാഫിഅ വല അമലു സാലിഹ്, ഇത് രണ്ടുമാണ് ചോദിക്കുന്നത്. ഉപകാരപ്പെടുന്ന അറിവും സാലിഹായ പ്രവർത്തനവും. ഇൽമുന്നാഫിഅ, അതുണ്ടായാൽ നസ്രാനികളുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അമലു സാലിഹ് നമുക്കുണ്ടായാൽ യഹൂദികളുടെ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതാണ് ദീൻ. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിഉ വൽ അമലു സാലിഹ്. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവനാകുന്നു റസൂലിനെ അയച്ചവൻ ബിൽ ഹുദാ, ഹുദാ കൊണ്ട്, ദീനുൽ ഹഖ് കൊണ്ട്. എന്താണ് ഹുദാ? അൽ ഇൽമ് അൻ നാഫിഉ. അതുപോലെ ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ അമലു സാലിഹ്. മുൻഗാമികളുടെ വിശദീകരണമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഫാത്തിഹയുടെ തഫ്സീറിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എത്ര വലിയ അബദായാലും, എത്ര വലിയ ആബിദായാലും ശരി, അവന്റെ അമൽ പൊളിഞ്ഞു പോകാൻ ഷിർക്ക് വളരെ ധാരാളമാണ്. ഷിർക്ക് ധാരാളമാണ്, അവന്റെ അമൽ മുഴുവൻ പൊളിഞ്ഞു പോകും. മാത്രമല്ല ആബിദുകൾ പല അപകടങ്ങളും ഉണ്ടാക്കും. ആബിദുകളെ കൊണ്ട് സമൂഹത്തിൽ പല അപകടങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ആബിദുകളായ സൂഫികളൊക്കെ കണ്ടിട്ടാണ് പല ആളുകളും വഴിതെറ്റുന്നത്. ചില മുസ്ലിയാക്കന്മാരെ കോട്ടിയ ഷിർക്കിന്റെ കോട്ടകളായിരിക്കും, എന്നാലും രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. അവരെ കണ്ട് അവരെ കൂടെ കഴിഞ്ഞ ശിഷ്യന്മാർ നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുത്താൽ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തായി പറയണ്, നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്റെ ഉസ്താദ് ബലാലത്തിലാണ്, എന്താണ് ഇവൻ വഴിതെറ്റാനുള്ള കാരണം? ഉസ്താദിന്റെ അമലാണ്, ഉസ്താദിന്റെ അമൽ. പാതിരടുത്ത് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിയാക്കന്മാർ, ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അല്ലാത്തവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ചെറുക്ക് പ്രചരിപ്പിക്കുന്ന എന്നിട്ട് ഇതും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വലിയ അപകടം ഉണ്ടാക്കും. എന്താണ് കാരണം? നസ്രാനികളെ പോലെ. നസ്രാനികൾ ഉണ്ടാക്കുന്ന അപകടമാണ് അവരുണ്ടാക്കുക. നസ്രാനികൾ വലിയ ഇബാദത്തിന്റെ ആളുകളാണ്, പക്ഷെ വഴിതെറ്റിയിട്ടുണ്ട്. അവരെ കണ്ട് പാമര ജനങ്ങളായ പല ആളുകളും വഴിതെറ്റും. യഹൂദികളെ പോലെ വഴിതെറ്റുന്നത് ആരാണ്? നിങ്ങൾ നോക്കി, ഉമ്മത്തിലെ എൽമുള്ള ആളുകളായിരിക്കും. എൽമൊക്കെ ഉണ്ട്, അറിയാം, ഒന്നും ജീവിതത്തിലുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ കണ്ടും ജനങ്ങൾ വഴിതെറ്റും. ജനങ്ങൾ പറയും, നിങ്ങൾ ഈ പറയുന്ന ദീനിന്റെ ആൾ തന്നെയല്ലേ അയാളും? നമുക്കറിയാം അയാളെ പറ്റി, അയാളെ കഥ എന്താ നമുക്കറിയാം എന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും? ദീനിൽ നിന്ന് തന്നെ അകന്നു പോകും. പക്ഷെ ആളുകൾ മനസ്സിലാക്കേണ്ട എന്താ, ഇതൊന്നും അള്ളാഹുവിന്റെ അടുത്ത് ഉപകാരപ്പെടില്ല. ഞാൻ അയാളെ കണ്ടിട്ട് വഴിതെറ്റിയതാണ്, ഇനി ഇയാളെ കണ്ടിട്ട് വഴിതെറ്റിയതാണെന്നുള്ളത് അള്ളാഹുവിങ്കിൽ ഉപകാരപ്പെടുകയില്ല. അള്ളാഹു നിന്നോട് നിന്റെ ആമലെ ചോദിക്കുള്ളൂ. ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. കണ്ണും കാതും ഹൃദയവും ഒക്കെ അള്ളാഹ് തന്നിട്ടുണ്ട്, അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാ. നീ എന്നെ ഇന്നാൾ വഴിതെറ്റിച്ചു, മറ്റാൾ വഴിതെറ്റിച്ചു. ഖുർആൻ എത്ര തവണ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ കിടക്കുന്ന ആളുകൾ പരസ്പരം ശപിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, എന്തിനാ ഇവരെ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത്, ഇവരെ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത്. അതുകൊണ്ട് ആരെയും മുസ്ലിങ്ങളായി നമ്മൾ നോക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആരാണോ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നത്, പരലോകം പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത് അവർക്ക്. فإن آمنوا بمثل ما آمنتم به فقد اهتدوا. അള്ളാഹു പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലായി. അതിൽ നിന്നും തെറ്റിയാൽ അവർ പരസ്പരം കക്ഷി മത്സരത്തിലാണ്. സഹാബത്തിനെയാണ് ആ വിളിച്ചിട്ടുള്ളത് ആദ്യം. സഹാബത്തിനെ പിൻപറ്റുക. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബാഇഊനക തഹ്ത അശ്ശജറ. അള്ളാഹു ആ മുഅ്മിനികളെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ആ മരത്തിന് താഴെ നിന്നോട് ബൈഅത്ത് ചെയ്ത ബൈഅത്തുർ റുദ്വാൻ, ബൈഅത്തുർ റുദ്വാനിൽ പങ്കെടുത്ത സഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ആലിമ മാ ഫീ ഖുലൂബിഹിം, അള്ളാഹു പറഞ്ഞു അവരുടെ കൽബിലുള്ളത് നാം അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ വസ്സാബിഖൂന അല്ലവലുന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ വഅദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയിട്ടുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു. അവരാണ് നമുക്ക് മാതൃക, അള്ളാഹുവിന്റെ റസൂൽ സഹാബത്ത്. അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഈ പ്രാസംഗികന്മാരെയോ ആരെങ്കിലും ഒന്നും കണ്ടിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകരുത്. ഈ രണ്ട് നിലക്കും ആളുകൾ തെറ്റിപ്പോകാനിടയുണ്ട്. ഒന്ന്, ഇൽമുണ്ടായിട്ട് അമൽ ചെയ്യാത്തവരെ കണ്ടിട്ടും, അതുപോലെ യഥാർത്ഥ ഇൽമ അവന് കിട്ടിയിട്ടില്ല, മറിച്ച് ജനങ്ങളുടെ മുന്നിൽ അവൻ കുറച്ചൊക്കെ ഇൽമുള്ള ആളാണ്, വലിയ ആബിദാണ്, ഒരുപാട് അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. ഈ രണ്ട് കൂട്ടരും വലിയ അപകടങ്ങൾ ജനങ്ങളുടെ ദീനിൽ ഉണ്ടാക്കും, രണ്ടു കൂട്ടരും ഉണ്ടാക്കും. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരം ആരെ കൊണ്ടാണ്, അവരുടെ ദീനിൽ ഏറ്റവും ഉപകാരം ആരെ കൊണ്ടാണ്? യഥാർത്ഥ ഇൽമും അതുപോലെ അമലുമുള്ള ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വതാല അവരിൽ ഈ പറയുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കൊലപാതകിയുടെ ഹദീസിൽ അതാണുള്ളത്. കൊലപാതകി 99 ആളെ കൊന്നിട്ട് ആരടുത്തേക്കാണ് ചെല്ലുന്നത്? ആദ്യം ഒരു ആബിദിന്റെ അടുത്തേക്കാണ്, ഒരു ആബിദിന്റെ അടുത്തേക്കാണ്. അള്ളാഹു ഇബാദത്ത് ചെയ്യുന്ന ആൾ, അയാൾക്ക് ഇൽമില്ല, അയാളോട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നു, എനിക്ക് തൗബയുണ്ടോ, നിങ്ങൾക്ക് എന്ത് തൗബയാണ് എന്ന് പറഞ്ഞപ്പോ അയാളെ കൊലപ്പെടുത്തി 100 പൂർത്തിയാക്കി. എന്നിട്ടാണ് ജനങ്ങളോട് പറയുന്നത്, ജനങ്ങളെ എനിക്കൊരു ആലിമിനെ കാണിച്ചു തരൂ, അയാളെ പോലത്തെ ഒരു ജാഹിലിനെ എനിക്ക് കാണിച്ചരുത് എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്നിട്ട് ആലിമിനെ കണ്ടു, ചെന്ന് ചോദിച്ചു, ഇപ്പോഴെന്താണ് ആലിമി പറയുന്നത്? അള്ളാഹുവിന്റെ തൗബയിൽ നിന്ന് നിങ്ങൾ തടയാൻ ആരാ ഉള്ളത്? എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഈ നാട്ടിൽ നിൽക്കരുത്, ഇവിടെ ഈ തോന്നിവാസികളുടെ കൂടെ നിന്നാൽ എന്താവും, ഇനി അതുപോലെ ആകും. അതുകൊണ്ട് നല്ല നാട്ടിലേക്ക് ചെല്ല്, നല്ല അന്തരീക്ഷത്തിലാണ് നല്ല ചെടി വളരുക, നല്ല കാറ്റും പിടിച്ചും നല്ല വളവുമുള്ള ഭൂമിയിലാണ് നല്ല ചെടി വളരുക. അല്ലാത്തടത്ത് എന്തേ വളരുള്ളൂ? അല്ലാത്തടത്ത് എന്തെങ്കിലും മുൾച്ചെടിയോ അങ്ങനെ എന്തെങ്കിലും, ആർക്കും ഉപകാരമില്ലാത്തെന്തെങ്കിലും വളർന്നേക്കും. അങ്ങനെ അവിടത്തേക്ക് ചെല്ലാൻ ഉപദേശിച്ചത് ഹൈറിലേക്ക്. അവസാനം ഇദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റഹ്മത്താണ് കിട്ടിയത്, റഹ്മത്തിന്റെ മലക്കുകളാണ് ഏറ്റെടുത്തത്. ആരാണ് ഇദ്ദേഹത്തിന് ആ വഴി കാണിച്ചു കൊടുത്തത്? ആലിമൺ. അതാണ് പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരുടെ പ്രതിഫലം പോലും ഫീ സഹീഫത്തിൽ ഉലമാ, പണ്ഡിതന്മാരുടെ ഏടിൽ അള്ളാഹ് രേഖപ്പെടുത്തും. കാരണം ഇവർക്ക് ആ ഖൈർ വരെ പഠിപ്പിച്ചു കൊടുത്താരാ? ഉലമാക്കളാണ്, ഇൽമിന്റെ ആളുകളാണ്. ഉലമാ ഖൈറും മിനൽ മുജാഹിദീന ഫീ സബീലില്ലാ, അവരെക്കാളും ഖൈറാണ് ഇൽമിന്റെ ആളുകൾ. കാരണം ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുത്തത് ഈ അമല അവർക്ക് പഠിപ്പിച്ചു കൊടുത്താരാണ്? ഉലമാക്കളാണ്, ഇൽമിന്റെ ആളുകൾ. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ചേരണം. അല്ല, ഇൽമു നാഫിഉ വല അമലു സാലിഹ്. ഇവർ എത്ര ഇബാദത്തിന്റെ ആളായാലും ശരി, ശിർക്ക് കലർന്നോ, ശിർക്ക് കലർന്നിട്ടാണോ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടിയത് അഥവാ അവൻ മരിച്ചുപോയത് എങ്കിൽ അവൻ നരകത്തിലാണ്. വലവു കാനമിന്ന അബദിന്നാസ്, ഏറ്റവും വലിയ ഇബാദത്തിന്റെ ആളാണ്, ഏറ്റവും വലിയ ആബിദാണ് അവൻ എങ്കിൽ പോലും. അസാമിന, എട്ടാമത്തത്, അൽമസ്അലത്തുൽ അദീമ, വളരെ മഹത്വമേറിയ ഒരു വിഷയമാണ്. വഹിയ സുആലുൽ ഖലീലി ലഹു വലിബനീഹി വിഖായത ഇബാദത്തിൽ അസ്നാം. വഹിയ, അതെന്താണ് സുആലുൽ ഖലീൽ? الخليل ابراهيم عليه الصلاه والسلام ابراهيم നബിയുടെ ദുആ, അല്ലാഹുവിനോടുള്ള തേട്ടം, ചോദ്യം. ലഹു, അവിടത്തേക്ക് വേണ്ടിയും, വലി ബനീഹി, അവിടത്തെ മക്കൾക്ക് വേണ്ടിയും. വിഖായത, എന്താണ് ചോദിച്ചത്? വിഖായ, രക്ഷയാണ് ചോദിച്ചത്. ഇബാദത്തിൽ അസ്നാം, സനമുകളെ, ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും അല്ലാഹു എന്നെയും എന്റെ മക്കളെയും കാക്കണേ എന്നാണ് ചോദിച്ചത്. ഏതാണ് ആയത്ത്? വജ്നുബ്നി വബനി അന്നഅബുദൽ അസ്നാം. ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനി അന്നഅബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്. അള്ളാഹു എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ. അവർ ഈ ബിംബങ്ങൾ ഒരുപാട് ജനങ്ങളെ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ആ ബിംബങ്ങൾ കാരണത്താൽ വഴിതെറ്റി. ബിംബങ്ങൾക്ക് സംസാരിച്ച ആളുകളെ വഴിതെറ്റിക്കാൻ കഴിയുകയില്ല, ആളുകളോട് ദുർവ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിയുകയില്ല, മറിച്ച് അവരെ കൊണ്ട് അവർ കാരണത്താൽ ആളുകൾ വഴിതെറ്റി. അതുകൊണ്ടാണ് ബിംബം ഉണ്ടാക്കൽ വസീലത്തുൻ മിൻ വസായിലി ഷിർക്ക്, ഷിർക്കിന്റെ ഷിർക്കിലേക്കുള്ള വസീലകളിൽ പെട്ട ഒരു വസീലയാണ് എന്ത്? ബിംബം ഉണ്ടാക്കൽ. അതുപോലെ ദർഗ ഉണ്ടാക്കൽ, കബർ കെട്ടിപ്പൊക്കൽ, അതൊക്കെ എന്താണ്? ആ പ്രവർത്തനം തന്നെ ഷിർക്കല്ല, മറിച്ച് ആ പ്രവർത്തനം ഹറാമാണ്, ഷിർക്കിലേക്കുള്ള വസീലയാണ്. ഇതാണ് ഷിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോവുക, ബിംബം ഉണ്ടാക്കലും അതുപോലെ ദർഗ ഉണ്ടാക്കലും, കബറുകൾ കെട്ടിപ്പൊക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുള്ളത്. ദരിഅ, സദ്ദു ദരിഅ എന്നാണ് അതിന് പറയുക, മാർഗം അടക്കുക. ഒരു ഹറാമിലേക്കുള്ള മാർഗവും ഹറാമാണ്, ഒരു വാജിബിലേക്ക് എത്താൻ ഒരു വഴിയേ ഉള്ളൂവെങ്കിൽ ആ വഴിയും വാജിബാണ്. ഒരു മുസ്തഹബായ കാര്യം, പുണ്യകരമായ കാര്യത്തിലേക്ക് എത്താനുള്ള വഴിയും മുസ്തഹബാണ്. അത് വളരെ അടിസ്ഥാനപരമായ ഒരു ഖായിദയാണ്, നിയമമാണ്. സദ്ദുദ്ദരിയ എന്ന് പറയും, വഴി ഹറാമിലേക്കുള്ള വഴി അടക്കാൻ വേണ്ടി മറ്റൊരു കാര്യം ഹറാമാക്കുക. അതിന് എമ്പാടും തെളിവുകൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഇബ്നു ഖൈമ റഹിമഹുല്ലാ ഇഅലാമുൽ മുവഖ്ഖിഈൻ എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ 99 തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിന്? സദ്ദുദ്ദരിയ അഥവാ ഹറാമിലേക്കുള്ള വഴി അടക്കാനുള്ള ഒരുപാട് ഹദീസുകൾ. അത് റസൂൽ വിലക്കിയത് എന്തിനാണ്? ഹറാമിലേക്കുള്ള മാർഗമാണ് സദ്ദുദ്ദരി. അതിനൊരുപാട്, അതിൽപ്പെട്ടതാണ് ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത്. ഇബ്നു ഖൈമ അത് ഒരു തെളിവായി എടുത്തു കൊടുത്തിട്ടുണ്ട്. റഹിമഹുല്ലാ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു തനിക്കും മക്കൾക്കും വേണ്ടി ബിംബാരാധനയിൽ നിന്ന്, അള്ളാഹുവെ എന്നെ കാക്കണേ, എന്റെ മക്കളെ കാക്കണേ എന്ന്. അത് വളരെ വലിയ മസാലയാണ്, വളരെ അലീമായ മസാലയാണ്. നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണം, അള്ളാഹു എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബാംഗങ്ങളെയും ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണേ, ഷിർക്കിൽ നിന്ന് അള്ളാഹുവെ നീ കാത്തിരക്ഷിക്കണേ എന്ന് നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നമുക്ക് മാതൃകയാണ്. ഉലായിക്കൽ ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. നബിമാരെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, അവരാണ് അള്ളാഹു ഹിദായത്ത് കൊടുത്ത ആളുകൾ. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹുദയിൽ നിന്ന് നീ കൊളുത്തിയെടുക്കുക, അവരെ നീ പിൻപറ്റുക. അപ്പൊ അവരുടെ കാര്യമായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കും ദീനാണ്, നമുക്ക് ബാധകമല്ല എന്ന് തെളിവ് വന്നതൊഴികെ. ഉസൂലുകൾ ഏതായാലും ഒന്നാണ്, വിശ്വാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നബിമാരെല്ലാവർക്കും ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അബ്നാഉ അല്ലാത്ത്, ഒരുപ്പ ഒരുപാട് ഉമ്മമാർ, അങ്ങനെയുള്ളവരുടെ മക്കളാണ് ഞങ്ങൾ നബിമാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അഖീദ ഒന്നാണ്, വിശ്വാസം ഒന്നാണ്. കർമ്മത്തിലെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട്. അവരുടെ നോമ്പ് പോലെയല്ല നമുക്ക് നോമ്പ്, അവരുടെ നമസ്കാരം പോലെയല്ല നമുക്ക് നമസ്കാരം. അത് അള്ളാഹു ഓരോ കൗമിനനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് കൊടുക്കും. പക്ഷേ അവരുടെ കാര്യമായി അള്ളാഹു ഖുർആനിലോ ഹദീസിലോ, അള്ളാഹു ഖുർആനിലോ റസൂൽ അവിടുത്തെ ഹദീസിലോ ഏത് കാര്യം പറഞ്ഞാലും നമുക്കത് തെളിവാണ്. അതാണ് അസുൽ, നമുക്കത് മാതൃകയാണ്. നമുക്ക് മാതൃക അല്ലാതിരിക്കണമെങ്കിൽ പ്രത്യേകം തെളിവ് വേണം എന്തിത് അവർക്ക് മാത്രം ബാധകമാണ് എന്നതിന്. മനസ്സിലായോ? ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ്? നമുക്ക് തെളിവാണ്, നമ്മൾ മാതൃകയാക്കണം. അതുകൊണ്ടാണ് സൂറത്തു സാദിലെ സുജൂദിന്റെ ആയത്ത് അവിടെ ആര് സുജൂദ് ചെയ്തതാണ് പറയുന്നത്? അയ്യൂബ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചു. ദാവൂദ് നബിക്ക് ഒരു അബദ്ധം സംഭവിച്ചിരുന്നു. ആ അബദ്ധം അള്ളാഹു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബോധ്യപ്പെടുത്തി. എങ്ങനെയാണ്? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അവിടുത്തെ പള്ളിയുടെ മെഹ്റാബിലുണ്ട്, പെട്ടെന്ന് രണ്ടാളുകൾ അവിടെ ചാടിക്കിടന്നു. എന്നിട്ട് രണ്ടാളുകൾ പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ ഒരു തർക്കം, നിങ്ങൾ തീർക്കണം, അതിന് വന്നതാണ്. ഇന്ന ഹാദഹ അഖി, ഇതെന്റെ സഹോദരനാ, ലഹു തിസ്അതുൻ വ തിസ്ഊന നഅജ, അദ്ദേഹത്തിന് 99 ആടുകളുണ്ട്. വലിയ നഅജത്തു വാഹിദ, എനിക്കൊറ്റാടും, എനിക്കൊരാട്, അദ്ദേഹത്തിന് 99. ഫഖാല അക്ഫിൽ നീഹ വഅസ്സനി ഫിൽ ഖിതാബ്, എന്നോട് എന്റെ സഹോദരൻ പറഞ്ഞു, നിന്റെ ഒരാടിനെ ഇങ്ങോട്ട് കൊണ്ടാ, ഒന്നല്ലേ ഉള്ളൂ, എനിക്ക് 99 ഉണ്ടല്ലോ, ഒന്ന് അങ്ങോട്ട് എടുത്തോന്നല്ല, പിന്നെ ഞാൻ 100 കേൾക്കട്ടെ, എനിക്ക് ഇങ്ങോട്ട് കൊണ്ടാ എന്ന് പറഞ്ഞ എന്നോട് വാങ്ങി. വാസ്സനി ഫിൽ ഖിതാബ്, സംസാരിച്ചിട്ടാണെങ്കിൽ അല്ല, എന്നോട് അത് ആവശ്യപ്പെട്ടു, സംസാരിച്ചിട്ടാണെങ്കിൽ എന്നെ തോൽപ്പിച്ചോളും, ഇത് ഈ പ്രശ്നമൊന്നും തീർത്തരണം. അയ്യൂബ് അലൈഹി സ്വലാത്ത്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് നിന്റെ സഹോദരൻ നിന്നോട് ദുൽമാനം ചെയ്തത്? وإن كثيرا من الخلفاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم ജനങ്ങളിൽ അധികം ആളുകൾ ഇങ്ങനെ ഖുലഫ എന്ന് പറഞ്ഞാൽ കൂടി കലർന്ന് ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുൽമയും പലരും, ഈമാനും അമലും സ്വാലിഹാത്തും ഉള്ള ആളുകൾ ഒഴികെ അവരാകട്ടെ വളരെ കുറച്ചാണ്. പക്ഷേ ഈ ഹുക്കും പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി ഇതുപോലൊരു അബദ്ധം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സംഭവിച്ചിരുന്നു. അത് തിരുത്താനാണ് അള്ളാഹു ഈ ആളുകളെ അയച്ചത്. അവർ മലക്കുകളായിരുന്നു എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. ദാവൂദ് നബിക്ക് മനസ്സിലായി എന്നെ അള്ളാഹു പരീക്ഷിച്ചതാണ്, അദ്ദേഹം സുജൂദിൽ വീണു. ഈ ആയത്ത് എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ഒരു ദുആയും പഠിപ്പിച്ചിട്ടുണ്ട് ആ സുജൂദിൽ. എന്താണ്? സാധാരണ തിലാവത്തിന്റെ സുജൂദിൽ അല്ലാത്ത വേറൊരു ദുആയുണ്ട് ഈ ആയത്തിന്റെ അടുത്ത് എത്തിയാൽ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇജ്അൽ ഹാലി ഇൻദക ദുഖ്റാ, അല്ലാഹു ഈ സുജൂദ് നീ നിന്റെ അരികിൽ എനിക്കൊരു പ്രതിഫലമായി രേഖപ്പെടുത്തണേ. വദ അന്നി ബിഹാ വിസ്റാ, എന്റെ പാപങ്ങൾ നീ ഇത് മുഖേന മായ്ച്ചു കളയണേ. വഖബൽഹ മിന്നി കമാ ഖബിൽതഹു മിൻ അബ്ദിക ദാവൂദ്, ദാവൂദിൽ നിന്ന് അല്ലാഹുവേ നീ സ്വീകരിച്ചതുപോലെ നീ എന്നിൽ നിന്നും സ്വീകരിക്കണേ എന്നൊരു ദുആ ഈ സുജൂദിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് എത്തിയപ്പോ സുജൂദ് ചെയ്തു. അവിടെ സുജൂദ് ചെയ്തപ്പോ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, പേന ഉണ്ടായിരുന്നു, മഷി ഉണ്ടായിരുന്നു, പേനയും മഷിയും ഒക്കെ ഈ സഹാബിയുടെ കൂടെ സുജൂദ് ചെയ്തു. ഈ ആയത്തിന്റെ അടുത്തെത്തി സുജൂദ് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് വന്ന് പറഞ്ഞു. റസൂലുള്ളത് ശരിവെച്ചു. എന്നിട്ട് ഈ ആയത്തിൽ സുജൂദുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നു അബ്ബാസ് ആണോ ഇബ്നു മസ്ഊദ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, സഹീഹുൽ ബുഖാരിയിലെ റിവായത്താണ്, ചോദിച്ചു. ഒരാൾ ചോദിച്ചു, ഈ ആയത്തെത്തിയാൽ സുജൂദ് ചെയ്യണോ? ദാവൂദ് നബി സുജൂദ് ചെയ്ത കാര്യമല്ലേ പറയുന്നത്, സുജൂദ് ചെയ്യണം എന്നുള്ള കൽപ്പന അതിലില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബിയുടെ മറുപടി എന്താണ്? മറ്റേ ആയത്താണ്, ഉലാഇക അല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അവരാണ് അള്ളാഹു ഹിദായത്ത് കൊടുത്ത ആളുകൾ, അവരുടെ ഹുദാ നിങ്ങൾ പിൻപറ്റണം എന്നുള്ള പറഞ്ഞിട്ടില്ല. അപ്പൊ നബിമാരെന്ത് ചെയ്യണം? നമ്മൾ പിൻപറ്റണം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നബിമാരിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നത്? അവരുടെ അമലും നമുക്ക് അമലാണ്, നമ്മളത് ചെയ്യണം, പക്ഷേ അത് നമുക്ക് ബാധകമല്ല എന്നത് തെളിവ് വന്നാൽ പിന്നെ അത് ചെയ്യാൻ പാടില്ല. ഏതുപോലെ സംസാരിക്കാത്ത നോമ്പ്, മൗനവ്രതം, അത് മുൻഗാമികൾക്കുണ്ടായിരുന്നു. മറിയമിനോട് അള്ളാഹു പറഞ്ഞു, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്ക്, ആംഗ്യം കാണിച്ചേക്ക്. ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ അള്ളാഹുവിനെ നോമ്പ് നോട്ടിട്ടുണ്ട്, ആരോടും സംസാരിക്കുകയില്ല. സക്കരിയ നബിയോട് അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, ആയതുക അല്ല തുകല്ലിമൻ നാസ സലാത ലയാലിൻ സൗയ്യ, നീ 3 ദിവസം ഈ നോമ്പെടുക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ബാധകമല്ലെന്ന് വ്യക്തമായ ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നത് കണ്ട ഒരാളോട് പറഞ്ഞു, സംസാരിക്ക് വെയിലത്തിക്കായിരുന്നു, മാറി നിൽക്ക്, ഇരിക്കവിടെ നിന്നിട്ടുള്ള നോമ്പ് സംസാരിക്കാതെ, എന്നിട്ട് ബാക്കി നോമ്പ് പൂർത്തിയാക്കി. ഏതാ ബാക്കി? ഭക്ഷണം കഴിക്കാത്ത, വെള്ളമെടുക്കാത്ത, അത് മാത്രം. ഇങ്ങനെ വ്യക്തമായി തെളിവ് പാടില്ലെന്ന് വന്നാൽ അത് നമുക്ക് ബാധകമല്ലെന്ന് മനസ്സിലാക്കണം, അല്ലാത്തതൊക്കെ നമുക്ക് ബാധകമാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നമുക്ക് മാതൃകയാണ്. ഇബ്രാഹിം നബിയുടെ ദുആ നമുക്ക് മാതൃകയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുമ്മ ജുനുബ്നി വബനി അൻ അഅ്ബുദൽ അസ്നാം എന്ന് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ശിർക്കിൽ നിന്ന്, ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒൻപതാമത്തത് ഇഅ്തിബാറുഹു ബിഹാലിൽ അക്സർ. ഇഅ്തിബാറുഹു ബിഹാലിൽ അക്സർ, ഇഅ്തിബാർ എന്നാൽ കണക്കിലെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇഅ്തബറ പരിഗണിച്ചു, കണക്കിലെടുത്തു എന്നൊക്കെയാണ്. ഇഅ്തിബാറുഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കണക്കിലെടുത്തു എന്നത് ബിഹാലിൽ അക്സർ. എന്താണ് ഇബ്രാഹിം നബി കണക്കിലെടുത്തത്? ബിഹാലിൽ അക്സർ, ഭൂരിപക്ഷത്തിന്റെ ഹാൽ, ഭൂരിപക്ഷത്തിന്റെ ഹാൽ ഇബ്രാഹിം നബി കണക്കിലെടുത്തു എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്താണ് ചെയ്യുന്നത്? അത് ഹക്കാന്ന് മനസ്സിലാക്കാന്നല്ല, അത് പാടില്ലെന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. വലാ തുത്തെ വൈൻ തുത്തെ അക്സറ മൻഫിൽ അർദ്ധ യുദുല്ലു ഖാൻ സബീലില്ല, ജനങ്ങളിൽ ഭൂരിപക്ഷത്തെ നീ അനുസരിച്ചാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ച് കളയും. നേരത്തെ പറഞ്ഞ ഹദീസിൽ മറ്റൊരു വിവാഹത്തിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി റഅയ്തു ഫീമാ യറന്നായിം, ഞാൻ സ്വപ്നം കണ്ടു, കാന്നി ഉസല്ലി, ഇത് മറ്റൊരു വിവാഹത്താണ്, നേരത്തെ പറഞ്ഞത് കൂടാതെ മറ്റൊരു വിവാഹത്താണ്, കാന്നി ഉസല്ലി ഖൽഫ ശജറത്തിൻ, ഞാനൊരു മരത്തിന്റെ പിന്നിൽ നമസ്കരിക്കുകയായിരുന്നു. ഒരാൾ വന്ന് റസൂലിനോട് പറയാം, ഞാൻ സ്വപ്നം കണ്ടു, ഞാനൊരു മരത്തിന്റെ പിന്നിൽ നമസ്കരിക്കുക, ഫഖറഅ്തു സജദ, ഞാനങ്ങനെ ഈ സുജൂദിന്റെ ആയത്ത് ഓതി, അഥവാ സൂറത്തു സാദിൽ ആയത്താണ് ഉദ്ദേശം. ഫസജത്തു, അങ്ങനെ ഞാൻ സുജൂദ് ചെയ്തു, ഫസജദത്തി ശജറ, അപ്പോൾ എന്റെ മുന്നിലുള്ള മരവും സുജൂദ് ചെയ്തു, ബി സുജൂദി, എന്റെ സുജൂദിനോടൊപ്പം, ഫസമിഅതുഹ തഖൂൽ, അപ്പോൾ എന്നിട്ട് ആ മരം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത്? സുജൂദിലായിട്ട് ആ മരം പറയുകയാണ്, അല്ലാഹുമ്മ ക്തുബ് ലീ ബിഹ ഇൻദക അജ്റ, അള്ളാഹു നീ എനിക്ക് ഈ സുജൂദ് ഒരു പ്രതിഫലമായി രേഖപ്പെടുത്തണേ, വജഅൽ ഹാലി ഇൻദക ദുഖ്റ, ഇതെനിക്ക് ഒരു പുണ്യകർമ്മമായി നീ നിന്റെ അരികിൽ രേഖപ്പെടുത്തണം, ഒരു ഭാരം തൂങ്ങുന്ന കാര്യമായി. വദ ബിഹ അന്നി വിസ്റാ, എന്റെ ഒരു പാപം അള്ളാഹു ഇത് മുഖേന നീ നീക്കണം. അതുപോലെ വഖബൽഹ മിന്നി കമാ ഖബിൽതഹ മിൻ അബ്ദിക ദാവൂദ്, ദാവൂദിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ സുജൂദിലേക്ക് ഈ ആയത്ത് ഓതി സുജൂദ് ചെയ്തിട്ട് ഇദ്ദേഹം പറഞ്ഞ ഇതേ കാര്യം ദുആ ചെയ്തു. ഇദ്ദേഹം പറഞ്ഞ സ്വപ്നത്തിൽ കണ്ട ഈ കാര്യം ദുആ ചെയ്യുകയും ചെയ്തു. അതാണ് മറ്റൊരു റിവായത്ത്. നേരത്തെ പറഞ്ഞ മഷിയൊക്കെ റിവായത്ത് സുജൂദ് ചെയ്തത് വേറെ റിവായത്തായി വന്നിട്ടുണ്ട്. പിന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാണ് ആ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് ആണോ ഇബ്നു മസ്ഊദ് ആണോ എന്ന് ഞാൻ സംശയം പറഞ്ഞിരുന്നു. ഇബ്നു അബ്ബാസ് ആണ് ആ പറഞ്ഞത്. എന്ത് ആ സൂറത്തിൽ സുജൂദ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഉലഇക്കല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ് എന്ന ആയത്ത് ഓതി മറുപടി പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂരിപക്ഷത്തിന്റെ കാര്യം കണക്കിലെടുത്തു. ഏതിലാണ് കണക്കിലെടുത്തത്? ലിഖൗലിഹി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു നമ്മോട് പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബെ, ഇന്നഹുന്ന, ആ ബിംബങ്ങൾ, അള്ളാഹുവെ ഈ ബിംബങ്ങൾ ഉണ്ടല്ലോ, അദ്ലൽന, അവർ വഴിതെറ്റിച്ചു, കസീറൻ മിനന്നാസ്, ജനങ്ങളിൽ ഒരുപാട് ആളുകൾ. അപ്പോൾ ജനങ്ങളിൽ ഒരുപാട് ആളുകൾ ഒരു പിഴവിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പിഴവ് പേടിക്കണം. ഒരുപാട് ആളുകൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വഴിതെറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ അതിലാണല്ലോ, എന്തെങ്കിലും ശരിയുണ്ടാവും എന്ന് വിചാരിക്കല്ല, അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട് ആളുകൾ, അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കണം. ഒരുപാട് ആളുകൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വഴിതെറ്റിട്ടുണ്ടെങ്കിൽ അത് പേടിക്കുകയും അതിനെ പരിഗണിക്കുകയും അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷ തേടി ദുആ ചെയ്യുകയും വേണം. പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് നമ്മൾ നിസ്സാരാക്കി കളയരുത്, ഏയ് ഞാനൊന്നും ഒരിക്കലും അതിൽ പെട്ടുപോകുകയില്ല എന്ന് വിചാരിക്കരുത്. മറിച്ച് അള്ളാഹുവിനോട് അത് കാര്യമായി എടുത്ത്, ഗൗരവത്തിലെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാലുൽ അക്സർ, അത് ഇഅ്തിബാർ ചെയ്തു. ബഹുഭൂരിപക്ഷം അവരുടെ അവസ്ഥ ഇബ്രാഹിം നബി കണക്കിലെടുത്തു, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഒരിക്കലും ആളുകൾ കൂടുന്നിടത്ത് ഹക്കുണ്ടാകും എന്ന് വിചാരിക്കരുത്. ഹക്ക് എവിടെയാണോ അത് ആരുമില്ലെങ്കിലും ഹക്ക് ഹക്കാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾ മുൻപ് ഈ കിതാബിൽ തന്നെ പഠിച്ചതാണ്. ഒരു നബിയുടെ കൂടെ ആരുമില്ല. ഒരു നബി ദാവത്ത് നടത്തിയിട്ട് ആരും സ്വീകരിച്ചില്ല. ആ നബി ഒറ്റക്ക് പരലോകത്ത് വരും. അതൊക്കെ വ്യക്തമായ തെളിവുകളാണ്. ആളുകൾ കൂടുതൽ ഉണ്ടാവുക എന്നതൊരിക്കലും, അനുയായികൾ കൂടുതൽ ഉണ്ടാവുക എന്നതൊരിക്കലും ഹഖിന്റെ മാനദണ്ഡമല്ല. അല ആശറ, പത്താമത്തത്, ഫീഹി തഫ്സീറു ലാ ഇലാഹ ഇല്ലല്ലാഹ് കമാ ദകറഹുൽ ബുഖാരി. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇതിലുണ്ട് തഫ്സീറു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ തഫ്സീറുണ്ട്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ സ്വർഗത്തിലാവുകയില്ല, നരകത്തിലാവുകയില്ല എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? ശിർക്ക് ചെയ്യാത്തവൻ നരകത്തിൽ പോവുകയില്ല, ശിർക്ക് ചെയ്യാത്തവൻ നരകത്തിൽ പോവുകയില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ നരകത്തിൽ പോവുകയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ നരകത്തിൽ പോവുകയില്ല എന്ന ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ശിർക്ക് ചെയ്യാത്തവൻ നരകത്തിൽ പോവുകയില്ല എന്നാണ്. കാരണം ഹദീസിൽ ഒക്കായി വന്നു, മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല അൽജന്ന വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ശൈഅൻ ദഖല അന്നാർ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ എങ്ങനെയാണ് നിങ്ങൾ ശിർക്ക് ആരോപിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പറയുക മാത്രമല്ല, കൊടിയ ശിർക്ക് നടക്കുന്ന ദർഗകളുടെ മുകളിൽ എഴുതി വെച്ചിട്ടും കൂടി ഉണ്ടാവും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് വിലയാണ് അതിനുള്ളത്? ഒരു വിലയുമില്ല. അത് അതിനെ പരിഹസിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ പരിഹസിക്കലാണ്. ഒരാൾ ബിസ്മിൻ ചൊല്ലി കള്ളു കുടിച്ചു വന്ന് മുട്ടുക, അതിനേക്കാളും മ്ലേച്ഛമാണിത്. ബിസ്മി അല്ലിട്ട് ഒരാൾ കള്ളു കുടിക്കണം, ഒരാൾ ബിസ്മി അല്ലി വ്യഭിചരിക്കുകയാണ്, അതിനേക്കാളും മ്ലേച്ഛകരമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഈ ഷിർക്കിന്റെ കൊട്ടകളായ കൂടാരങ്ങളായ ദർഗകൾക്ക് മുകളിൽ എഴുതി വെക്കാന്നുള്ളത്. അത് യാതൊരു വിലയുമില്ല. ആ ജനങ്ങളെ വഞ്ചിക്കാൻ ശൈത്താൻ ഇവർക്ക് വഹി കൊടുത്തതാണ്. ശൈത്താന്റെ വഹിയുണ്ട്, യുഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗല ഗുറൂറ. രഹസ്യമായി ശൈത്താൻ കൊടുക്കുന്ന സന്ദേശമായിരിക്കും അത് ജനങ്ങളെ വഴിതെറ്റിക്കാൻ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ പറയുന്നില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ലേ എന്നതുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ആ ശിർക്ക് ശിർക്കല്ലാതാകുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടോ, ഒരിക്കലും ആ ശിർക്ക് അവർ ചെയ്യാൻ പാടില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നിബന്ധനയുണ്ട്. ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖു കമ മഹബ്ബത്തിൻ വൻ ഖിയാദിൻ വൽ ഖബൂലി ലഹ വസീദ സാമിനുഹൽ കുഫ്റാനു മിൻക ബിമ സിവൽ ഇലാഹി മിനൽ ഔസാനി ഖദ് ഉല്ലിഹ. അത് ഇൽമോടുകൂടി പറയണം, അതുപോലെ ഇഖ്ലാസോടെ പറയണം, യഖീനോടെ പറയണം, സിദ്ഖോടെ പറയണം, അറിവോടെ, അതുപോലെ ആത്മാർത്ഥമായി സത്യസന്ധമായി അതിനെ സ്നേഹിച്ചുകൊണ്ട് ഉറപ്പോടെ അത് നടപ്പിലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അത് സ്വീകരിച്ചുകൊണ്ട് അതുപോലെ അള്ളാഹു അല്ലാത്ത മുഴുവൻ ഇലാഹുകളെയും നിഷേധിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ, അല്ലാതെ പറഞ്ഞാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ തഫ്സീർ ഇതാണ്. എന്താണ്? അള്ളാഹുനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനകൾക്ക് അർഹനില്ല എന്നാണ് അർത്ഥം. അള്ളാഹു അല്ലാതെ വേറൊരു ഖാലിഖ് ഇല്ല എന്നല്ല, അള്ളാഹു അല്ലാതെ പടച്ച റബ്ബ് മറ്റൊരുവനില്ല എന്നല്ല. കാരണം അങ്ങനെയാണെങ്കിൽ മുശ്രിക്കുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചൊന്ന് പറയേണ്ടി വരും. അവരൊക്കെ ഇത് അംഗീകരിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സൂഫികൾ പറയുന്നത് പോലെ അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്നല്ല, അത് കൊടിയ ശിർക്കാണ്. എല്ലാത്തിലും അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നത്, സുബ്ഹാനി എന്ന് ദിക്ർ ചൊല്ലിയ ഇബ്നുൽ അറബിയുടെയും ഇബ്നു അറബിയുടെയും ഹല്ലാജിന്റെയും ആളുകൾ, എന്താണ് ഹല്ലാജും ഇബ്നു അറബിയൊക്കെ സൂഫികളാണ്. അവർ റബ്ബ് അവരിൽ അള്ളാഹു അവരിൽ അവതരിച്ചു എന്ന കൊടിയ കുഫർ പറഞ്ഞു, ഇസ്ലാമിക ഗവൺമെന്റ് കുരിശിലേറ്റിക്കൊന്നു ഹല്ലാജ് എന്ന് പറയുന്നവനെ. ഹല്ലാജ് എന്ന് പറയുന്ന കാഫിറിനെ മുസ്ലിം ഗവൺമെന്റ് എന്താ ചെയ്തത്? കുരിശിലേറ്റ കൊല്ലുക ചെയ്തത്. കാരണം റബ്ബ് എന്നിൽ അവതരിച്ചു എന്ന് പറഞ്ഞു. ആ കൊടിയ കാഫിറിനാണ് മഹിദി മാലയിൽ പറയുന്നത് എന്ത്? ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഒരെ കൈ ഞാൻ പിടിക്കുമായിരുന്നു. ഇതെഴുതിയ ഷെയ്ഖ് മഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയുടെ പേരിൽ ഇതെഴുതിയ കോഴിക്കോട്ടുകാരൻ പറഞ്ഞത് അങ്ങനെയാണ്. ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് അത് എഴുതിയതെന്നാണ് ഐതിഹ്യം. അങ്ങനെ ഒരാളാണ് ഇത് എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. അയാൾ എഴുതിയതെന്താ? ഈ ഹല്ലാജിനെ കൊന്നില്ലെന്ന് അന്ന് ഉണ്ടെങ്കിൽ അയാളുടെ കൈ പിടിക്കും. കേട്ടാത്തൊന്നും ഏതോ വലിയ ഷെയ്ഖിനെ കാഫറുകളോ മറ്റോ ആരോ പിടിച്ചുകൊണ്ടേ കൊന്നതാണ്. അങ്ങനല്ല, ഇസ്ലാമിക ഗവൺമെന്റ് ആളെ കുരിശിലേറ്റി കൊന്നതാണ്. എന്താണ് കാരണം? അയാൾ ഈ കുഫർ പറഞ്ഞതുകൊണ്ട്. അള്ളാഹു എന്നിൽ അവതരിച്ചു എന്ന് പറ. അതേ അതേ ആള് തന്നെയാണ് ഇബ്നു അറബി. അവർക്ക് കേരളത്തിൽ പല ആളുകൾക്കും ആരാണ് വലിയ ഷെയ്ഖുമാർ, അഷ്ഷെയ്ഖുൽ അക്ബർ, ഏറ്റവും വലിയ ഷെയ്ഖാണ് ഇബ്നു അറബി എന്നാണ് പല ആളുകളും വിശ്വസിക്കുന്നത്. അക്ബരിയ എന്ന പേരിൽ കേരളത്തിൽ തരീഖത്തുണ്ട്. ആരുടെ പേരിൽ? ഈ കാഫറിന്റെ പേര്. ഈ കാഫിറാണെന്ന്, മുർത്തദ്ദാണെന്ന് വലമാക്കൾ മുഴുവൻ വ്യക്തമാക്കിയിട്ടുള്ള ഇബ്നു അറബിയുടെ പേരിൽ കേരളത്തിൽ തരീഖത്തുണ്ട്. അയാളുടെ അയാളെ ഷെയ്ഖാക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടമാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? മാച്ചിയ ആളുകളാണ്, എല്ലാം ഇലാഹാണ്, അയാളും ഇലാഹി തന്നെ. നമുക്ക് അദ്വൈതവാദക്കാരെല്ലാരും പറയുന്നത് ആദൈവങ്ങൾ പറയുന്ന എന്താണ്? ആൾദൈവങ്ങൾ പറയുന്ന എന്താ? ഇബ്നു അറബി പറഞ്ഞതാണ്. ആൾദൈവം പറയുന്നത് നിങ്ങളിലുണ്ട് ദൈവം, എന്നിലുമുണ്ട്, പക്ഷേ നിങ്ങളത് കണ്ടെത്തില്ല, ഞാൻ കണ്ടെത്തി. കണ്ടെത്തിയപ്പോൾ അത് എന്ത് ചെയ്തു? കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ആൾദൈവമായി. ഇതാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് അതാണ്. ഞാൻ അത് തന്നെയാണ്. അവരിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു, നിങ്ങളെ ജനങ്ങൾ എന്ത് വിളിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ദൈവമെന്നാണോ? അതല്ല, ദൈവത്തിന്റെ അവതാരം എന്താണോ? എന്താണ്? അല്ല, സാധാരണ ഗുരു ആയിട്ടാണോ? അപ്പൊ അയാൾ മറുപടി പറഞ്ഞു, അത് ഞാൻ ആളുകൾക്ക് വിട്ടു കൊടുത്തിരിക്കുന്നു. അവരെന്താണോ എന്നെ പറ്റി ഇഷ്ടപ്പെടുന്നത് അത് വിശ്വസിച്ചോട്ടെ. ഇതിനാണ് താഗൂത്ത് എന്ന് പറയുക. സ്വന്തത്തെ മറ്റുള്ളവർ ആരാധിക്കുമ്പോൾ അത് തൃപ്തിപ്പെട്ടവൻ. താഗൂത്തുകളിൽ ഒരു വിഭാഗം ഈ ആൾദൈവങ്ങളെ പോലെയുള്ള ആളുകളാണ്. അടുത്തത് അൽഹാദി ആശറ, പതിനൊന്നാമത്തത് ഫദീലത്തു മൻ സലിമ മിന ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവന്റെ ഫദീല, ശ്രേഷ്ഠത. എന്താണ് അവന്റെ ശ്രേഷ്ഠത? അവൻ സ്വർഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലി നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.